ഓം ശാന്തി. 16/9/2023 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ഓരോ വീടിനെയും സ്വർഗമാക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ കുട്ടികൾക്കുള്ളതാണ്. സർവർക്കും പതീതത്തിൽ നിന്ന് പാവനമാകുവാൻ വേണ്ടിയുള്ള ലക്ഷ്യം കൊടുക്കണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ചോദ്യം: ഈശ്വരീയ മടിത്തട്ടിലേക്ക് വരുന്നതിലൂടെ നിങ്ങൾ കുട്ടികൾക്ക് എന്തനുഭവമാണ് ഉണ്ടാകുന്നത്? ഉത്തരം: മംഗളകരമായ മിലനം ആഘോഷിക്കുന്നതിന്റെ അനുഭവം ഈശ്വരീയ മടിത്തട്ടിൽ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്നു. സംഗമയുഗം ഈശ്വരനുമായി മിലനം ആഘോഷിക്കുവാനുള്ള യുഗമാണ് എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. നിങ്ങൾ ഈശ്വരനോടൊപ്പം ഭാരതത്തെ സ്വർഗമാക്കുകയാണ്. ഈ സമയം നിങ്ങൾ കുട്ടികൾ സന്മുഖത്ത് കാണുകയാണ്. മുഴുവൻ കൽപ്പത്തിലും മറ്റാർക്കും മിലനം ആഘോഷിക്കുവാൻ സാധിക്കില്ല. ഇത് നിങ്ങളുടെ വളരെ ചെറിയ ഈശ്വരീയ കുലമാണ്. ശിവ് ബാബ മുത്തച്ഛനും ബ്രഹ്മാവ് അച്ഛനും പിന്നെ നിങ്ങൾ കുട്ടികൾ സഹോദരീ സഹോദരന്മാരും. മറ്റൊരു ബന്ധവും ഇല്ല. ഗീതം: പുതിയ ലോകത്തിലെ മൊട്ടുകൾ. ഓം ശാന്തി. ബാബ വരുമ്പോൾ ആദ്യം കുറച്ചു സമയം സൈലൻസിലിരിക്കണം. കാരണം ഏറ്റവും ആദ്യം ദാനം ചെയ്യുന്നത് ഓർമ്മയുടേതാണ്. ഓർമ്മയിലൂടെ പതീതരെ പാവനമാക്കണം. നിങ്ങൾ കുട്ടികൾ ദാനം കൊടുത്തുകൊണ്ടിരിക്കുന്നു, പിന്നെ എടുത്തുകൊണ്ടും ഇരിക്കുന്നു. ബാബ വന്ന് മുള്ളുകളിൽ നിന്ന് മൊട്ടുകളാക്കി, പിന്നെ മൊട്ടുകളിൽ നിന്ന് പുഷ്പങ്ങളാക്കുന്നു. ഓരോരുത്തരെയും സ്വർഗത്തിലേക്ക് യോഗ്യരാക്കുക എന്നതാണ് നിങ്ങളുടെ സേവനം എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. ബാബ വന്ന് ആദ്യം ഹെൽത്തും പിന്നെ വെൽത്തും നൽകുന്നു. ആദ്യം ശാന്തി, പിന്നെ സുഖം. വാസ്തവത്തിൽ രണ്ടിലും സുഖമുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് സുഖവും ശാന്തിയും രണ്ടും ആവശ്യമാണ്. എന്നാൽ സന്യാസിമാരൊക്കെ ശാന്തി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. സന്യാസിമാർ സുഖം ആഗ്രഹിക്കുന്നില്ല, അവർ ശാന്തിയാണ് നൽകുന്നത്. ശാന്തി നൽകിയാലും അല്പകാലത്തേക്കുള്ള സുഖത്തിന് വേണ്ടിയാണ്. സുഖം കാകവിഷ്ഠ സമാനമാണ് എന്നാണ് അവർ പറയുന്നത്. സന്യാസിമാർ പൊതുവെ മുക്തിക്ക് വേണ്ടി ശാന്തി ആഗ്രഹിക്കുന്നു. മറ്റാർക്കും മുക്തി നൽകുവാൻ സാധിക്കില്ല. ഇതിനെ പരിധിയില്ലാത്ത മുക്തി, പരിധിയില്ലാത്ത ജീവൻ മുക്തി എന്ന് പറയുന്നു. അത് പരിധിയില്ലാത്ത ബാബയ്ക്ക് തന്നെയാണ് നൽകുവാൻ സാധിക്കുന്നത്. ഈ സമയം സർവരും മുള്ളുകളാണ് എന്നത് നിങ്ങൾക്കറിയാം. മുള്ളു വേദനിപ്പിക്കുന്നു. ബാബ പറയുന്നു, സർവരും പരസ്പരം കാമകഠാരിയാൽ കൊല്ലുന്നു. കാമകഠാരി പ്രയോഗിക്കുന്നത് ഹിംസയാണ് എന്നത് അവർക്കറിയില്ല. നിങ്ങൾ വികാരത്തിലേക്ക് പോയി ആദി മധ്യ അന്ത്യം പരസ്പരം ദുഃഖം കൊടുക്കുന്നു. ഇത് ദുഃഖത്തിന്റെ ലോകം തന്നെയാണ്. സുഖത്തിന്റെ ലോകം എന്ന് സ്വർഗത്തെയാണ് പറയുന്നത്. അപ്പോൾ പുതിയ സൃഷ്ടി പുതിയ ഭാരതമായിരുന്നു. ദേവീ ദേവതമാരുടെ പൂജാരിമാരായിട്ടുള്ള ഭാരതവാസികൾക്കറിയാം ഈ ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നു എന്നും അതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത് എന്നും. ഇതും മനസ്സിലാക്കുന്നുണ്ട്. ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ പോയി അവരുടെ മഹിമ പാടുന്നു. ഭാരതത്തിന്റെ അധികാരികളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഭാരതത്തിൽ ലക്ഷ്മി നാരായണന്റെ വളരെയധികം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ രാജധാനി ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. മഹാരാജാവെന്നും മഹാറാണിയെന്നുമാണ് പറയുന്നത്. പക്ഷെ എപ്പോഴായിരുന്നു എന്നത് മറന്നുപോയി. എത്ര സാധാരണമായ മറവിയാണ്. വളരെ കാലമൊന്നും ആയിട്ടില്ല. 5000 വർഷത്തിന്റെ കാര്യമാണ്. ക്രിസ്തുവും ബുദ്ധനുമൊക്കെ 2500 വർഷമായിരിക്കുന്നു. അവരെക്കുറിച്ച് പറയുന്നത് അവർ പുനരവതരണം നടത്തി എന്നാണ്. വാസ്തവത്തിൽ ഓരോരുത്തരും പുനരവതരണം നടത്തുന്നുണ്ട്. ആത്മാവ് വന്ന് പ്രവേശിക്കുന്നു, ഇതിനെയും പുനരവതരണം എന്ന് പറയാം. പക്ഷെ ആദ്യ മഹിമ മഹാത്മാക്കൾക്കാണ് പാടാറുള്ളത്. പറയാറുണ്ട്, പരമപിതാ പരമാത്മാവ് പുനരവതരിക്കും, അപ്പോൾ വന്ന് ശരീരത്തിൽ പ്രവേശിക്കുമെന്ന്. പുനരവതരണം എന്നതിന്റെ അർത്ഥം ഇതാണ്. വളരെ പ്രശസ്തരായവർക്കാണ് ഇങ്ങനെ പറയുക. ബുദ്ധന്റെ പുനരവതരണം, ക്രിസ്തുവിന്റെ പുനരവതരണം എന്നൊക്കെ. ബൌദ്ധർക്കും ക്രൈസ്തവർക്കും ഭാരതവുമായി ബന്ധമുണ്ടെന്ന് കാണാം. ഗുരുനാനാക്കിന് ഏകദേശം 500 വർഷമാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിന്റേത് ചെറിയ പുനരവതരണമാണ്, മറ്റേത് വലുതും. അപ്പോൾ പുനരവതരണം എല്ലാവരും നടത്തുന്നു. ഇപ്പോൾ പരമപിതാ പരമാത്മാവിനെ വിളിക്കുന്നു, പക്ഷെ എപ്പോൾ വരും, എങ്ങനെ വരും, ഇതറിയില്ല. തീർച്ചയായും ശരീരത്തിൽ വരേണ്ടതുണ്ട്, പക്ഷെ ജന്മമെടുക്കാത്തതിനാൽ പുനരവതരണം എന്ന് പറയുന്നു. പരമാത്മാവ് ചെറിയ കുട്ടിയാകുന്നില്ല. ഏറ്റവും വലിയ പുനരവതരണം പരമാത്മാവിന്റേതാണ്. പരമാത്മാവ് 24 അവതാരം എടുക്കുന്നു എന്ന് പാടാറുണ്ട്. ഓരോ കല്ലിലും അവതരിച്ചിരിക്കുകയാണ് എന്നിപ്പോൾ പറയുന്നു. അധപതിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിന്റെ അവസ്ഥ താഴുന്നതനുസരിച്ച് അവർ പറയുന്നതും തരം താഴുന്നു. ബാബ പുതിയ ലോകത്തിന്റെ രചയിതാവാണ്. അപ്പോൾ തീർച്ചയായും പുതിയ ലോകത്തിന്റെയും പഴയ ലോകത്തിന്റെയും സംഗമത്തിൽ തന്നെയാണ് വരുന്നത്. ശിവന്റേതാണ് ഏറ്റവും വലിയ പുനരവതരണം. പക്ഷെ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. എന്തെന്നാൽ പരമാത്മാവിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. നിരാകാരനെ പരിചയമുണ്ട്, പക്ഷെ പരമാത്മാവ് എപ്പോൾ വരുന്നു, വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതറിയില്ല. വിഷ്ണുവിന്റെ പുനരവതരണം എന്ന് പറയില്ല, ദേവീദേവതാ ധർമ്മത്തിന്റെ പുനരവതരണം എന്ന് പറയില്ല, ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന എന്ന് പറയും. വിഷ്ണുവിന്റെ അവതരണത്തെക്കുറിച്ച് ഒരു നാടകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ വിഷ്ണുവിന്റെ അവതരണത്തിന്റെ കാര്യമൊന്നും ഇല്ല. നിങ്ങളിപ്പോൾ വിഷ്ണുവിന്റെ കുലത്തിലേതായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈശ്വരന്റെ കുലത്തിലേതാണല്ലോ, അല്ലേ? ഇത് ശിവന്റെ കുട്ടിയായ ബ്രഹ്മാവ്, നിങ്ങൾ ബ്രഹ്മാവിന്റെ കുട്ടികൾ. ഇതിനെ ഈശ്വരീയ കുലം എന്നാണ് പറയുന്നത്. പരമപിതാ പരമാത്മാവ് പറയുന്നു, ഞാൻ വന്ന് നിങ്ങളെ എന്റേതാക്കുന്നു, ഞാൻ വന്ന് നിങ്ങൾ കുട്ടികളുടെ അച്ഛനാകുന്നു. സർവരുടെയും അച്ഛൻ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മാവിലൂടെ എന്റേതായിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ മുത്തച്ഛൻ എന്ന് വിളിക്കുന്നു. ആത്മാക്കളുടെ അച്ഛൻ തന്നെയാണ്. ഈ സമയം ഞാൻ വന്നിരിക്കുകയാണ് എന്ന് സർവരും അറിയുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. എപ്പോഴാണോ ബാബ ജന്മം നൽകുന്നത്, അപ്പോഴാണ് പരിധിയില്ലാത്ത അച്ഛനെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മാവിലൂടെ ദത്തെടുക്കപ്പെട്ട കുട്ടിയായിരിക്കുകയാണ്. വികാരത്തിലൂടെ ജന്മം എടുക്കുന്ന കുട്ടിയല്ല. ഇത്രയും പ്രജകളുണ്ട്, എത്രമാത്രം സഹോദരീ സഹോദരന്മാരാണ്. ഇതെല്ലാം മുഖവംശാവലികൾ തന്നെയാണ്. ഈ സമയം ഞാൻ വന്നിരിക്കുകയാണ് എന്ന് സർവരും അറിയുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. എപ്പോഴാണോ ബാബ ജന്മം നൽകുന്നത്, അപ്പോഴാണ് പരിധിയില്ലാത്ത അച്ഛനെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മാവിലൂടെ ദത്തെടുക്കപ്പെട്ട കുട്ടിയായിരിക്കുകയാണ്. വികാരത്തിലൂടെ ജന്മമെടുക്കുന്ന കുട്ടിയല്ല. ഇത്രയും പ്രജകളുണ്ട്, എത്രമാത്രം സഹോദരീ സഹോദരന്മാരാണ്. ഇതെല്ലാം മുഖവംശാവലികൾ തന്നെയാണ്. ഇവിടെ അച്ഛനുണ്ട്, മുത്തച്ഛനുണ്ട്. ദാദ എന്ന് ഇദ്ദേഹത്തിനെയാണ് പറയുന്നത്. ബാബ വന്ന് തന്റേതാക്കുന്നു. നമ്മൾ ഈശ്വരന്റെ അടുക്കൽ ജന്മം എടുത്തിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇത് മംഗളകരമായ കൂടിക്കാഴ്ചയാണ്. കലിയുഗത്തിന്റെ അന്ത്യവും സത്യയുഗത്തിന്റെ ആരംഭവും ഇതിനെയാണ് സംഗമയുഗം എന്ന് പറയുന്നത്. സംഗമയുഗത്തിലാണ് മിലനം നടക്കുന്നത്, മൂന്ന് നദികളുടെ സംഗമം പോലെ. അവിടെ എന്താണ് നടക്കുന്നത്? ഗുരുക്കന്മാരുടെയും ജിജ്ഞാസുക്കളുടെയും മിലനമാണ് നടക്കുന്നത്. അത് ഭൗതികമായിട്ടുള്ളതാണ്. ആത്മാവിന്റെയും പരമാത്മാവിന്റെയും മംഗളകരമായ മിലനം എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ആത്മാവ് പരംപിതാ പരമാത്മാവിനെ കാണുന്നു. ഇവിടെ വെള്ളത്തിന്റെ നദിയുടെ കാര്യമൊന്നും ഇല്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇത് നിങ്ങളുടെ വളരെ ഉയർന്ന മംഗളകരമായ മിലനമാണ്. ആത്മാക്കളും ചൈതന്യമാണ്. ഇത് പരമപിതാ പരമാത്മാവിന്റെ ലോൺ എടുത്ത ശരീരമാണ്. ഇതിനെ മംഗളകരമായ കൂടിക്കാഴ്ച എന്ന് പറയുന്നു. കുംഭമേള എന്ന് പറയുന്നുണ്ടല്ലോ, കുംഭത്തെയും സംഗമം എന്നാണ് പറയുന്നത്. മൂന്ന് നദികളുടെ സംഗമത്തിന്റെ പേര് കുംഭം എന്ന് വെച്ചിരിക്കുന്നു. ഏറ്റവും വലിയ സംഗമം ഏതാണ്? സാഗരത്തിന്റെയും നദികളുടെയും. ബ്രഹ്മപുത്രയാണ് ഏറ്റവും വലിയ നദി. അതിലാണ് ബാബ വരുന്നത്. അതുകൊണ്ട് സാഗരത്തിന്റെയും ബ്രഹ്മപുത്ര നദിയുടെയും ഒരുമിച്ചുള്ള മേളയാണ്. ഇപ്പോൾ കുംഭമേളയാണ് സംഗമത്തിൽ. നിങ്ങളിപ്പോൾ ജ്ഞാനസാഗരനായ ബാബയെ കാണുന്നു. ഇതിനെയാണ് ഈശ്വരീയ കുംഭമേള എന്ന് പറയുന്നത്. ഇത് ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും സംഗമമാണ്. കുംഭം അഥവാ സംഗമം കാര്യം ഒന്ന് തന്നെയാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ നമുക്ക് വേണ്ടി സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുടുംബത്തിൽ പവിത്രമായിരിക്കണം. പവിത്രതയുള്ള സ്ഥലത്തിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. കുട്ടികൾ പവിത്രമായിരിക്കുകയാണെങ്കിൽ പവിത്രതയും സുഖവും ശാന്തിയും ഉണ്ടാകും. ദേവതകളുടേതുപോലെയുള്ള അവസ്ഥയായിരിക്കണം നിങ്ങളുടേത്. യാതൊരു അവഗുണവും ഉണ്ടാകുവാൻ പാടില്ല. ഇതിനെ തന്നെയാണ് സ്വർഗം എന്ന് പറയുന്നത്. അത് തന്നെയാണ് പിന്നെ സ്ഥായിയായി സ്വർഗമാകുന്നത്. വീട്ടിൽ അങ്ങനെയുള്ള യോഗ്യരായി മാറണം. അതുകൊണ്ട് ഓരോ വീടിനെയും സ്വർഗമാക്കൂ എന്ന് പറയുന്നു. സത്യയുഗത്തിൽ ഓരോ വീടും സ്വർഗമായിരുന്നു. ഇപ്പോൾ അല്ല. ഏത് കുട്ടികളാണോ ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നത്, അവർക്ക് തന്റെ വീട്ടിലിരുന്നു കൊണ്ട് പതീതത്തിൽ നിന്ന് പാവനമാകുവാനുള്ള ലക്ഷ്യം വയ്ക്കണം. ഇത് വലുതിലും വലിയ തീർത്ഥാടനമാണ്. എവിടെയാണോ സാഗരമായ ശിവബാബയുള്ളത്, അവിടെ നിങ്ങൾ ഗംഗകളാകുന്ന ആത്മാക്കൾ തീർച്ചയായും ഉണ്ടാകും. ഇത് ഏറ്റവും ഉയർന്നതിലും ഉയർന്ന മേളയാണ്. അതെല്ലാം ഭക്തിമാർഗത്തിന്റെ മേളയാണ്. ഇത് ജ്ഞാനമാർഗത്തിന്റെ മേളയാണ്. ഭക്തിമാർഗത്തിന്റെ മേള ഓരോ ജന്മവും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജ്ഞാനമാർഗത്തിന്റെ മേള ഒരേ ഒരു പ്രാവശ്യമാണ് നടക്കുന്നത്. ഇത് ആത്മീയ മിലനമാണ്. സുപ്രീം ആത്മാവ് പരംധാമിൽ നിന്ന് വന്ന് കുട്ടികളെ കാണുന്നു. ഇതാണ് ഏറ്റവും വലിയ മേള അല്ലെങ്കിൽ യാത്ര. ഈ ചൈതന്യ സാഗരത്തിന് എവിടെ വേണമെങ്കിലും പോകാൻ സാധിക്കും. ആ ജഡസാഗരത്തിന് മറ്റെവിടെയും പോകുവാൻ സാധിക്കില്ല. ഈ സാഗരം പോകുന്നു. നദികളായ നിങ്ങളെയും ക്ഷണിക്കുമ്പോൾ പോകുന്നുണ്ട്. ജ്ഞാനസാഗരം ഈ ബ്രഹ്മപുത്ര നദിയോടൊപ്പമാണ് പോകുന്നത്. നിങ്ങൾ പല പല പ്രകാരത്തിലുള്ള നദികളാണ്. ചിലർ പവിത്രമാണ്, ചിലത് അപവിത്രമാണ്. ചില സമയങ്ങൾ അങ്ങനെയുള്ളവർ ധാരാളം പേർ വരുന്നുണ്ട്. അവർക്ക് പവിത്രമായി ഇരിക്കുവാൻ സാധിക്കില്ല, എന്നാലും വരുന്നുണ്ടല്ലോ. പുറത്തുള്ള ഗ്രഹസ്ഥികളും വരുന്നുണ്ട്. വരികയാണെങ്കിൽ അവരെ അനുവദിക്കാറുണ്ട്. വളരെയധികം നിയമമുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിൽ പതീതർക്ക് വരാൻ സാധിക്കില്ല. ഒരു വഴികാട്ടിയും ഒരു പതീതരെയും ഒപ്പം കൊണ്ടുവരുവാൻ പാടില്ല. അതുകൊണ്ട് ബാബു പറയുന്നു, ശ്രദ്ധയോടുകൂടിയിരിക്കണം. നിങ്ങൾക്കാണ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ആരെയെങ്കിലും കൂടെ കൊണ്ടുവന്നാലും പറഞ്ഞയക്കുകയാണെങ്കിലും നിങ്ങളുടെ മേലാണ് ഉത്തരവാദിത്വം. സെന്ററുകളിലേക്ക് ക്ഷണിക്കാറുണ്ട്. എത്ര പതീതരായിട്ടുള്ളവരാണ് വരുന്നത്? സെന്ററുകളിൽ പതീതരായിട്ടുള്ളവരാണ് വരുന്നത്. അവരെയാണ് പാവനമാക്കേണ്ടത്. ഇവിടെയുള്ളത് സാഗരമാണ്. അതുകൊണ്ട് നിയമവും വെച്ചിട്ടുണ്ട്. നാഡി പരിശോധിക്കാറുണ്ട്. പല പ്രകാരത്തിലുമുള്ള ഡോക്ടർമാരുണ്ടല്ലോ, അല്ലേ? മമ്മയും ബാബയും അല്ലെങ്കിൽ അനന്യരായിട്ടുള്ള കുട്ടികൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ബുദ്ധിയിൽ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. രണ്ടച്ഛനുണ്ട് എന്ന് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കൂ. പെട്ടെന്ന് തന്നെ അവർ അത് അംഗീകരിക്കും. സർവരും പരമപിത പരമാത്മാവിനെ ഓർമ്മിക്കുന്നുണ്ട്. നമ്മൾ ഈ അച്ഛന്റെ കുട്ടികളാണ്. എന്നാൽ ആ അച്ഛന്റെ കർത്തവ്യം അറിയുന്നില്ല. ഏതെല്ലാം നാമരൂപത്തിൽ ഏതൊക്കെ മനുഷ്യർ വരുന്നുണ്ടോ ആ നാമരൂപത്തിൽ 5000 വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായും വീണ്ടും വരണം എന്നത് നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ട്. ക്രിസ്തുവിന് ഏത് ശരീരമാണോ ഉള്ളത് അത് വീണ്ടും അതേ സമയത്ത് തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെ മറ്റൊരു മനുഷ്യനും ഉണ്ടാവുകയില്ല. ആത്മാവ് പല പല നാമരൂപദേശകാലങ്ങളിൽ ജന്മം എടുത്ത് ഇപ്പോൾ പതീതമായി തീർന്നിരിക്കുന്നു. അതിനെ വീണ്ടും പാവനമാക്കുന്നു. നിങ്ങൾക്കറിയാം, മംഗളകാരിയായിട്ടുള്ളത് ബാബയാണ്. സർവർക്കും സദ്ഗതി നൽകുന്നവൻ ബാബയാണ്. ഇവിടെ മനുഷ്യന് മാത്രമല്ല, സർവ വസ്തുക്കൾക്കും സദ്ഗതി ലഭിക്കുന്നു. നരകത്തിന്റെ വിനാശവും സ്വർഗത്തിന്റെ സ്ഥാപനയും നടക്കുന്നു. ആരാണോ കൽപ്പത്തിനു മുമ്പ് വന്നിട്ടുള്ളത്, പഞ്ചാബികളും പാർസികളും വരുന്നുണ്ടല്ലോ, സർവരെയും ക്ഷണിക്കണം. ബാബ വന്നിരിക്കുകയാണ്. പെരുമ്പറ മുഴക്കുന്നതിലും തെറ്റില്ല. നിങ്ങളുടെ ചിത്രങ്ങളും വളരെ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് യോഗ്യരാവുകയാണ്. ഭൂതങ്ങളെ പുറത്താക്കുന്നതിൽ വളരെയധികം പരിശ്രമമുണ്ട്. ലക്ഷ്മി നാരായണനെ വരിക്കുന്നതിന് വേണ്ടി വികാരിയായ അവഗുണങ്ങളെ ഇല്ലാതാക്കുന്നതിന് എത്രമാത്രം പരിശ്രമിക്കുന്നു. ചിലരെ കാമത്തിന്റെ ഭൂതം, ചിലരെ ക്രോധത്തിന്റെ ഭൂതം, ചിലരെ മോഹത്തിന്റെ ഭൂതമൊക്കെ പ്രഹരിക്കുന്നു. തികച്ചും വീണുപോകുന്നു. ലോഭത്തിന് വശപ്പെട്ടും വീണുപോകുന്നു. നല്ല നല്ല വീട്ടിലെ കുട്ടികൾ മിഠായി കാണുമ്പോൾ ഒളിച്ചു കഴിക്കുന്നു. ലോഭവും എത്രമാത്രം നഷ്ടമാണ് ഉണ്ടാക്കുന്നത്! ലോഭത്തിന് വശപ്പെട്ടാണ് മോഷ്ടിക്കുന്നത്. ആദ്യം നിങ്ങൾ ഭട്ടിയിലായിരുന്നു. ഇപ്പോൾ സർവരും തന്റെ വീട്ടിൽ ഭട്ടിയുണ്ടാക്കേണ്ടതുണ്ട്. ബാബ ഒരേയൊരു വലിയ ഭട്ടി ഉണ്ടാക്കി. ഇപ്പോൾ പറയുന്നു, ആദ്യം 7 ദിവസം ഭട്ടിയിൽ ഇരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് ആരെയെങ്കിലും ഭട്ടിയിലിരുത്തുക വളരെ പ്രയാസമാണ്. സെന്ററിലും വരുന്നുണ്ട്. അപ്പോൾ നിറം പിടിക്കുന്നു. പിന്നെ വീട്ടിൽ പോകുമ്പോൾ മാഞ്ഞു പോകുന്നു. സംഘദോഷത്തിൽ പെട്ടുപോകുന്നു. ഇപ്പോൾ വളരെയധികം പരിശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ഈശ്വരീയ കുലത്തിലിരിക്കുകയാണ്. മുത്തച്ഛനും അച്ഛനും നമ്മൾ സഹോദരീ സഹോദരന്മാരും. ബ്രാഹ്മണകുലം സർവോത്തമം എന്നാണ് പറയുന്നത്. ആ ബ്രാഹ്മണർക്കും നിങ്ങൾക്ക് ജ്ഞാനം നൽകുവാൻ സാധിക്കും. ബ്രാഹ്മണരാണ് ഉത്തമരായ കുടുംബ. ഈ സംഗമയുഗി ബ്രാഹ്മണർ തന്നെയാണ് പിന്നെ ദേവതയാകുന്നത്. ദേവതകളെക്കാളും ഉയർന്നവർ ബ്രാഹ്മണരാണ്. കുടുംബ ഉയർന്നതല്ലേ? നിങ്ങൾ ബ്രാഹ്മണർ ദേവതകളെ പൂജിക്കുന്നു, സ്വയം പൂജാരിയെന്നും അവരെ പൂജ്യരെന്നും ചിന്തിക്കുന്നു. നിങ്ങൾക്ക് ആ പൂജാരിമാർക്കും ബ്രാഹ്മണർക്കും ഇത് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും. നിങ്ങൾ സത്യസത്യമായ സംഗമയുഗി ബ്രാഹ്മണരാണ്. നിങ്ങൾ ബ്രഹ്മമുഖ വംശാവലികളാണ്. വീണ്ടും നിങ്ങൾ തന്നെയാണ് ദേവതയാകുന്നത്. പരംപിത പരമാത്മാവ് തന്നെയാണ് തീർച്ചയായും സ്വർഗത്തിലെ ദേവതയാക്കുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ഉള്ളിലെ അവഗുണങ്ങളെ പരിശോധിച്ച് അതിനെ ഇല്ലാതാക്കണം. സംഘദോഷത്തിൽ നിന്ന് സ്വയത്തെ സംരക്ഷിക്കണം. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് സ്വയത്തെ യോഗ്യരാക്കി മാറ്റണം. രണ്ട്, ഓരോ വീടിനെയും സ്വർഗമാക്കുവാനുള്ള സേവനം ചെയ്യണം. ബാബയുടെ ഓർമ്മയിലൂടെ ഭൂതങ്ങളെ ഓടിക്കണം. ബാബയോടൊപ്പം മംഗളമിലനം ആഘോഷിക്കണം. വരദാനം: തന്റെ അനാദി സംസ്കാരങ്ങളെ പുറത്തെടുത്ത് സർവസമസ്യകളെയും മറികടക്കുന്ന പറക്കുന്ന പക്ഷിയായി ഭവിക്കട്ടെ. താങ്കൾ എല്ലാവരും അനാദി രൂപത്തിൽ പറക്കുന്നവർ തന്നെയായിരുന്നു. പക്ഷെ ഭാരം കാരണം പറക്കുന്ന പക്ഷിക്ക് പകരം കൂട്ടിലെ പക്ഷിയായി പോയി. ഇപ്പോൾ വീണ്ടും അനാദി സംസ്കാരങ്ങൾ പുറത്തെടുക്കൂ, അതായത് ഫരിഷ്ത രൂപത്തിൽ സ്ഥിതി ചെയ്യൂ. ഇതിനെ തന്നെയാണ് സഹജ പുരുഷാർത്ഥം എന്ന് വിളിക്കുന്നത്. പറക്കുന്ന പക്ഷി ആകാമെങ്കിൽ പരിതസ്ഥിതികൾ താഴെയും താങ്കൾ മുകളിലുമാകും. ഇത് തന്നെയാണ് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം. ശ്ലോകൻ: ഓരോ ചുവടിലും മംഗളം എന്ന് മനസ്സിലാക്കി ഓരോ ആത്മാവിനും ശാന്തിയുടെ ശക്തി ദാനം കൊടുക്കുക, ഇത് തന്നെയാണ് സത്യമായ സേവനം. ഓം ശാന്തി.